ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ പ്രവീൺ വത്സലൻ, കൺസൾട്ടൻ്റ് ഇൻ്റർവെൻഷണൽ പൾമണോളജിസ്റ്റ്, സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റ്, ആസ്റ്റം മെഡിസിറ്റി കൊച്ചൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ന്യൂമോണിയയെക്കുറിച്ചാണ്. നവംബർ 12 ആണ് നമ്മൾ വേൾഡ് ന്യൂമോണിയ ഡേ ആയി ആചരിക്കുന്നത്. ഇന്ത്യയിൽ ആകമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികളിൽ ഏറ്റവും വലിയ കാരണമാണ്, മരണത്തിനുള്ള ഏറ്റവും വലിയ കാരണമാണ് ന്യൂമോണിയ. ഇൻഫാക്ട് 4 മില്യൺ കേസസ് ആണ് ഇന്ത്യയിലെ ന്യൂമോണിയ കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മോർ ദാൻ 1.8 ലാക്ക് കുട്ടികൾ ന്യൂമോണിയ മൂലം മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. എന്താണ് ന്യൂമോണിയ? ശ്വാസകോശങ്ങളിൽ വരുന്ന ഇൻഫെക്ഷനും അതോടൊപ്പം വരുന്ന നീർക്കെട്ടും തൽഫലമായി വരുന്ന കഫം ശ്വാസക്കുഴലുകളിലും ശ്വാസകോശങ്ങളിലും നിറയുന്നതും ആണ് ന്യൂമോണിയയുടെ പ്രധാന കാരണം. അപ്പം ഈ കഫക്കെട്ട് അഥവാ കഫം വരാനുള്ള കാരണം ഒരു ഇൻഫെക്ഷൻ മൂലമാണ് അഥവാ അണുബാധ മൂലമാണ്. അപ്പം അത് ബാക്ടീരിയലാകാം, വൈറലാകാം, അതുപോലെ തന്നെ മൈക്രോബാക്ടീരിയം ക്ഷയരോഗം മൂലമുള്ള അതുപോലെയാകാം, അല്ലെങ്കിൽ ഫംഗസ് ആകാം. ഇങ്ങനെ പല തരത്തിലുള്ള ഇൻഫെക്ഷൻ കൊണ്ട് നമുക്ക് ന്യൂമോണിയ വരാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ ഒരു ഓർഗാനിസം, ഒരു അണുബാധ നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിൽ കയറിപ്പെട്ടാൽ അത് അവിടെ ഉണ്ടാക്കുന്ന ഈ കഫക്കെട്ടാണ് നമുക്ക് ശ്വാസമുട്ടലിൻ്റെയും ബാക്കി പ്രശ്നങ്ങളുടെയും കാരണമായി തീരുന്നത്. സാധാരണ അതിൻ്റെ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രധാനമായ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരവസ്ഥയിൽ, ലൈക്ക് ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് എടുക്കുകയോ അതുപോലെ തന്നെ ഷുഗർ, ഡയബറ്റീസ് പേഷ്യൻസിനോ അതുപോലെ HIV ഇതുപോലെയുള്ളവർക്കോ മാത്രമല്ല, പിന്നെ ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്, അതായത് ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും ഒരു ബേസിക് അസുഖമുള്ളവർക്ക്, ലൈക്ക് ആസ്മ, COPD, അലർജി ഇതുപോലെയുള്ളവരിലോ, അല്ലെങ്കിൽ വേറെയും കുറേ ഇൻറ്റോസ്റ്റീഷ്യൽ ലങ് ഡിസീസ് പോലെയുള്ള അസുഖങ്ങളുള്ളവർക്കോ, അതുപോലെ തന്നെ എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ്, കിഡ്നി റിലേറ്റഡ്, ലിവർ റിലേറ്റഡ് പ്രശ്നങ്ങളുള്ളവരിലോ ഒക്കെയാണ്. കാരണം ഇത്തരത്തിലുള്ള ആളുകളിലും അവരുടെയും ഇമ്മ്യൂണിറ്റി, ബേസ്ലൈൻ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിലാണ് സാധാരണ ന്യൂമോണിയ കൂടുതലായും കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രീംസ് ഓഫ് ഏജ്, കുട്ടികളിലും വളരെ മുതിർന്ന, മോർ ദാൻ ഒരു 70 ഇയേഴ്സിലും മേലെ മുതിർന്നവരിലും, അവരിലും ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. പ്രധാന രോഗലക്ഷണങ്ങൾ, യൂഷ്വലി ഒരു പേഷ്യൻറ്റ് നമ്മൾ ന്യൂമോണിയ ആയിട്ട് വരുമ്പം അവരുടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന അവരുടെ ചുമയാണ്. സാധാരണ നല്ല കഫമുള്ള ചുമയാകാം, ചിലവരിൽ അതൊരു ഡ്രൈ കോഫുമാകാം. കഫം പല കളറിലാകാം, ചില ഓർഗാനിസംസ്, ചില അണുബാധകൾ പല തരത്തിലുള്ള കഫക്കെട്ടുണ്ടാക്കാം, പല കളറിലുള്ള കഫം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചിലവരിൽ രക്തം കൂടെ കണ്ടേക്കാം, നമ്മളതിനെ ഹിമോപ്റ്റൈസിസ് എന്ന് പറയും. അപ്പോൾ രക്തം കൂടെ ചില തരത്തിലുള്ള ന്യൂമോണിയകളിൽ കണ്ടേക്കാം. പിന്നെ രണ്ടാമത്തേത് പനിയാണ്. പനി പല രീതിയിൽ വരാം, ചിലവരിൽ വളരെ ഹൈ ഗ്രേഡ് പനി വിത്ത് കുളിരും എല്ലാം, ചിൽസ് ആൻഡ് റൈഗർ എന്ന് പറയും, അതുപോലെ വരാം. ഇല്ലെങ്കിൽ ഒരു ലോ ഗ്രേഡ് പനിയായിട്ട്, വലിയ പനിയില്ല, എന്നാലും ഒരു 99-100 ടെമ്പറേച്ചറിൽ അങ്ങനെ നിൽക്കാം. അത് തന്നെ പല സമയത്തായിട്ട് വരാം. അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ, കാരണം ഈ കഫം ശ്വാസക്കുഴലുകളിൽ നിറയുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരികയും അപ്പം ശ്വാസമുട്ടൽ അനുഭവപ്പെടാം. അത് പല രീതിയിലാകാം. ചിലവരിൽ നെഞ്ച് വേദന, ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ ലങ്സിൽ കഫക്കെട്ട് നിറയുകയാണെങ്കിൽ ആ ഭാഗത്ത് നെഞ്ച് വേദന വരാം. അതുപോലെ തന്നെ ലങ്സിൻ്റെ പുറത്ത് വരുന്ന നീർക്കെട്ട്, പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയും, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ചിലവർക്ക് എക്സ്ട്രാ പൾമണറി മാനിഫെസ്റ്റേഷൻ, അതായത് ലങ്ങിലും ഉപരി പല സ്ഥലങ്ങളിലും അതിൻ്റെ ബുദ്ധിമുട്ട് കണ്ടേക്കാം. അത് ഡയറിയ ആയിട്ടോ, അബ്ഡോമിനൽ പെയിൻ ആയിട്ടോ, ചെവി വേദനയായിട്ടോ എല്ലാം പ്രത്യക്ഷപ്പെടാം. വളരെ സിവിയർ ന്യൂമോണിയ ആണെങ്കിൽ ചിലവർക്ക് BP കുറഞ്ഞ്, അത് ഹൈപ്പോടെൻഷൻ, അപ്പം BP വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കേണ്ടി വരുന്നത്, അതുപോലെ ശ്വാസമുട്ട് വളരെയധികം കൂടിയ വെന്റിലേറ്റർ റിലേറ്റഡ് തരത്തിലുള്ള വെന്റിലേറ്ററിലെല്ലാം പോകാൻ ഇടയാക്കാം. നമുക്ക് എങ്ങനെ ന്യൂമോണിയ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം? ഒരു പേഷ്യൻ്റ് ചുമയായിട്ട് വന്നാൽ ഫസ്റ്റ് നമുക്കൊരു എക്സ്റേ എടുത്താൽ നമുക്കതിൽ എക്സ്റേക്കുള്ളിൽ നമുക്ക് ആ കഫക്കെട്ട് കാണാൻ സാധിക്കും. അത് ഡയഗ്നോസ്റ്റിക്കാണ് ന്യൂമോണിയയുടെ. ഉള്ളി തിങ്ങി നമുക്ക് എന്ത്, അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൗണ്ട് കൂടുതലായിരിക്കും, CRP, അത് നമ്മുടെ ക്ലാസിക്കൽ ഇൻഫെക്ഷൻ്റെ മാർക്കറാണ്, CRP കൂടുതലായിരിക്കും. ബാക്കി ഇൻഫെക്ഷൻ്റെ മാർക്കേഴ്സ് എല്ലാം ജനറലി കൂടുതലായിരിക്കും. നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അതിൽ കഫമാണ്. കാരണം ഏത് അണുബാധയാണെന്ന് കണ്ടാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ സിമ്പിളായിരിക്കും. അപ്പം കഫം ടെസ്റ്റ് ചെയ്യാൻ ഒന്നില്ലെങ്കിൽ നമ്മൾ ചുമച്ചെടുക്കുന്ന കഫമോ, അല്ലെങ്കിൽ നമുക്കൊരു ബ്രോങ്കോസ്കോപ്പി, ഒരു ട്യൂബ് ഇറക്കി ഒരു കുഴലിറക്കി നമ്മൾ ആ ലങ്സിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ കഫം കണ്ടത് അവിടെ നിന്ന് നമുക്ക് കഫം വലിച്ചെടുക്കാൻ സാധിക്കും. അപ്പം ഒരു CT സ്കാൻ കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഏരിയയിലാണ് കറക്റ്റായിട്ട് ന്യൂമോണിയ ബാധിച്ചിരിക്കുന്നതെന്നും ഒരു തരത്തിലുള്ള പ്രഡിക്ഷൻ എന്ത് തരത്തിലുള്ള ഓർഗാനിസം ആകാം എന്നുള്ളൊരു ചെറിയ പ്രഡിക്ഷൻ കൂടെ അതിൽ സി ടി സ്കാനിൽ നമുക്ക് അറിയാനും സാധിക്കാം. കഫം പരിശോധിച്ചാൽ നമുക്കൊരു പരിധി വരെ, അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് കൾച്ചറും നമ്മളെ സഹായിക്കും എന്ത് തരത്തിലുള്ള അണുബാധയാണോ എന്ന് അറിയാനായിട്ട്. ഒരു പേഷ്യൻ്റ് ന്യൂമോണിയ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആസ് ഏർലിയസ് ട്രീറ്റ്മെൻറ്റ്, ആസ് ഏർലിയസ് പോസിബിൾ, അതായത് എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്, അതായത് കുറേ അണുബാധകളെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ആൻറ്റിബയോട്ടിക്, അതാണ് നമ്മൾ ഇഞ്ചെക്ഷനായിട്ട് ആദ്യം ജനറലി സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് കഫത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു അണുബാധ കണ്ടെത്താൻ സാധിച്ചാൽ പിന്നെ നമുക്കത് നാരോ ഡൗൺ ചെയ്ത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആൻറ്റിബയോട്ടിക്കിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്കാണ് ജനറലി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബാക്കി സപ്പോർട്ടീവ് മെഷേഴ്സും നമുക്ക് വേണ്ടി വന്നേക്കാം. ശ്വാസമുട്ടലുള്ള സമയത്ത് ചിലപ്പോൾ നമുക്ക് ഓക്സിജനോ അതുപോലെ തന്നെ നോൺ ഇൻവേസീവ് ഇൻവേസീവ് വെൻറ്റിലേറ്റേഴ്സ്, അതായത് ചിലർക്ക് ട്യൂബ് ഇട്ടുകൊണ്ടുള്ള വെൻറ്റിലേറ്ററോ അല്ലെങ്കിൽ ട്യൂബ് ഇടാണ്ടോ അതുപോലെയുള്ള സപ്പോർട്ടുകളും, ബ്ലഡ് പ്രഷർ കുറയുകയാണെങ്കിൽ ബി പിക്കുള്ള സപ്പോർട്ട്, പിന്നെ അതുപോലെ ബാക്കി അവയവങ്ങളെ ബാധിച്ച അതിനുള്ള സപ്പോർട്ട്, ലൈക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഡയാലിസിസ് മുതലായ സപ്പോർട്ടും എല്ലാം വേണ്ടി വന്നേക്കാം. ന്യൂമോണിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഡേഞ്ചറസ് ആയ, വളരെ അപകടകരമായ ഒരു അസുഖമാണ്. കാരണം മരണത്തിന് വരെ ഇടയാക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ന്യൂമോണിയ വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ന്യൂമോണിയ വരാതിരിക്കാൻ ഏറ്റവും ഐഡിയൽ മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക, അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അതുപോലെ തന്നെ സ്മോക്കിംഗ് മുതലായ, അതും ഒരു ഇമ്പോർട്ടൻ്റ് റിസ്ക് ഫാക്ടറാണ്, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. സ്മോക്കിംഗ് അതുപോലെ ആൽക്കഹോളിസം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ അത് നിർത്തുന്നതാണ്, കഴിയുന്നതും നിർത്തുന്നതാണ് നമുക്ക് നല്ലത്. കാരണം ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്കി അസുഖമുള്ളവർക്ക് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഹാർട്ട് ലങ്സ്, ഹാർട്ട് കിഡ്നി ലങ്സ്, അതുപോലെ തന്നെ ലിവർ പ്രശ്നങ്ങളുള്ളവർ, അതുപോലെ ഡയബറ്റീസ് പേഷ്യൻ്റ് എല്ലാം എടുക്കേണ്ട ഒരു മറ്റൊരു ഇമ്പോർട്ടൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്രിവെൻഷൻ മൊഡാലിറ്റിയാണ് നമ്മൾ വാക്സിനേഷൻ. വാക്സിനേഷൻ നമുക്ക് കുട്ടികളിൽ എന്ന പോലെ തന്നെ അഡൾട്ട് വാക്സിനേഷൻ നമുക്കുണ്ട്. കാരണം കുട്ടികളിൽ നമ്മളെല്ലാവരും വളരെ വളരെ കെയർഫുള്ളാണ് ആ കാര്യത്തിൽ. പക്ഷേ മുതിർന്നവരിൽ വരുമ്പോൾ പല സമയത്തും നമുക്കത് അത്രയും കെയർഫുൾ ആവാറില്ല. അപ്പോൾ അഡൾട്ട് വാക്സിനേഷൻ രണ്ട് രീതിയിലുള്ള വാക്സിനേഷനാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന് നമുക്ക് ഒന്ന് ഇൻഫ്ലുവൻസ വാക്സിനേഷൻ, അത് ഫ്ലൂ ഷോട്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇൻഫ്ലുവൻസ എന്ന അണുബാധയ്ക്കെതിരെയും അത് ഇയർലി എടുക്കേണ്ടതും. രണ്ടാമത്തത് നമുക്ക് ന്യൂമോകോക്കൽ, അതായത് ന്യൂമോകോക്കൈ എന്ന് പറയുന്ന ആ അണുബാധയ്ക്കെതിരെയുമുള്ള ഈ രണ്ട് വാക്സിനേഷനാണ് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ഒരിക്കൽ ബൂസ്റ്റർ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബൂസ്റ്റർ ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞെടുത്താലും മതിയാകും. ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല ലൈഫ് സ്റ്റൈൽ ഇത്തരത്തിലുള്ള ന്യൂമോണിയ പോലെയുള്ള ഇൻഫെക്ഷനുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ സഹായിക്കും ഒരു പരിധിവരെ. ഈ ഞാനീ പറഞ്ഞ ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്ന, ഇല്ലെങ്കിൽ ഈ താഴെ പറയുന്ന ഹോസ്പിറ്റലിൻ്റെ നമ്പറിലേക്ക് വിളിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ ക്വറികളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വിളിക്കാവുന്നതാണ്.